അധ്യായം 45, പേജ് 294. ഒരേ മഴയിൽ നനഞ്ഞവർ. ഉറങ്ങാൻ കിടക്കുമ്പോൾ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. നേർത്ത മിന്നലുണ്ടായിരുന്നു. കാർത്യായനി മുറ്റത്തിറങ്ങി നോക്കി. മഴക്കാറുണ്ട് കുഞ്ഞിമാതു, ഇന്ന് പെയ്യും തന്നെയാ എനിക്ക് തോന്നണേ. വേനൽ മഴയുടെ വരവാണ്. നിലം പാകമായി കിടക്കുകയാണ്. ഒരൊറ്റ നല്ല മഴ കിട്ടിയാൽ വിതയ്ക്കാം. രണ്ടു മൂന്ന് ദിവസമായി ആകാശം കിടന്ന് വിങ്ങിപ്പൊട്ടുന്നു. വിത്ത് മുളപ്പിക്കാനിട്ടാലോ എന്ന് കുഞ്ഞിമാതു പലവട്ടം തുനിഞ്ഞതാണ്. ഉറപ്പാവട്ടെ എന്ന് കരുതി. കാച്ചിൽ പനമ്പട്ടകൾ ചിറകിട്ട് തല്ലി ഒച്ച കേൾപ്പിച്ചു. നായ്ക്കൾ കുരച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ അവ ഊരിയിട്ടു. മാർക്കോസിന് നായ്ക്കളെ പേടിയാണ്. അയാൾ വരാനും നേരം വൈകുന്നു. ഗീതാഞ്ജലി അസ്വസ്ഥയായി. അവൾ മുറ്റത്തിറങ്ങി നോക്കി. തണുത്ത കാറ്റുണ്ട്, ഇടിമിന്നലുണ്ട്, എങ്കിലും ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്. മഴ പെയ്യുമോ? കായൽ അമ്മയ്ക്ക് ചുറ്റും നൃത്തം ചവിട്ടി. മയിൽ നൃത്തം. മാനത്ത് മഴക്കാറുണ്ടായാൽ മയിലുകൾ നൃത്തം വയ്ക്കുമെന്ന് ഗീതാഞ്ജലി അവൾക്ക് പറഞ്ഞുകൊടുത്തിരുന്നു. കൈ രണ്ടും വിടർത്തി, വിരലുകൾ പരത്തി, ഒറ്റക്കാലിൽ ചാടിച്ചാടി അവൾ മയിലാട്ടമാടുന്നു. അവളുടെ ഓർമ്മയുടെ നിഗൂഢമായ വനപ്രദേശങ്ങളിലൊന്നിൽ മയിലുകളുണ്ട്. അവ പീലുവിരിച്ചാടുന്നുണ്ട്. അവളുടെ കണ്ണിലതിൻ്റെ തെളിച്ചമുണ്ട്. മഴ പെയ്താൽ ദിനകരൻ തീർച്ചയായും വരുമെന്ന് സിദ്ധുവിൻ്റെ ഹൃദയം തുടികൊട്ടി. തണുത്ത കാറ്റിൽ അവൻ്റെ ദുർബലമായ ശരീരം വിറയ്ക്കുന്നുണ്ട്. അവനും ബാജിയും വയൽവരമ്പിൽ വെച്ച് മജീഷ്യനെ കണ്ടിരുന്നു. മഴ പെയ്താൽ ദിനകരൻ തിരിച്ചു വരുമെന്ന് മജീഷ്യൻ പറഞ്ഞു. അയാൾക്ക് മാജിക്ക് കൊണ്ട് അതറിയാൻ പറ്റി. ദിനകരേട്ടൻ ഇപ്പം എവിടെയാണുള്ളത്? ബാജി ചോദിച്ചു. മജീഷ്യൻ കുറേ നേരം കണ്ണടച്ചിരുന്നു. പിന്നെ കണ്ടൽകാടുകളെ നേരെ ചൂണ്ടി. കിഴക്കു ദിക്കിൽ, അയാൾ പറഞ്ഞു. ദൂരെ നക്ഷത്രക്കണ്ടലുകളുടെ കാട്ടിൽ സൂര്യനുദിക്കുന്നതും ചന്ദ്രനുദിക്കുന്നതും നക്ഷത്രമുദിക്കുന്നതും നോക്കിക്കൊണ്ട് സിദ്ധു ദിനകരനെ കാത്തിരുന്നു. ചുളുചുളാ കൊത്തുന്ന തണുത്ത കാറ്റ്, ഇടിമിന്നൽ. മഴ പെയ്യോ അമ്മേ? ചിലപ്പോ. അമ്മ നെടുവീർപ്പിട്ടു. ഹൃദയം ഇരുട്ടിലൊരു കടൽ പോലെ ഇളകുന്നു. ഒച്ചയില്ലാത്ത കടൽ, കടലോരം ചേർന്നു പോകുന്ന വഴിത്താര, തണുത്ത കാറ്റ്, പാറുന്ന മുടിയിഴകൾ, ഉള്ളിലാകെ സന്തോഷം, മൂളിപ്പാട്ട്. പക്ഷേ അഡ്വക്കേറ്റ് ഗ്രേസ് ചാലിയുടെ ടൂ വീലർ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി. കാറ്റ് നഗരത്തിലെ പൊടിപടലങ്ങൾ അടിച്ച് പറത്തിക്കൊണ്ട് കടന്നുപോയി. അവളുടെ കണ്ണിലും മൂക്കിലുമൊക്കെ പൊടി കയറി. വണ്ടി ഒരരികിലേക്ക് ഉരുട്ടി നീക്കി വെച്ച ശേഷം ഗ്രേസ് തൂവാലയെടുത്ത് കണ്ണു തുടച്ചു. അവൾ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈനീട്ടി. അതിൽ ആളുണ്ടായിരുന്നു. അത് നിർത്താതെ പോയി. വണ്ടി കടന്നുപോയ ഉടൻ ഒരു മിന്നൽ പോലെ അവൾക്ക് തോന്നി. ദിനകരനല്ലേ അത്? ദിനകരാ? ഗ്രേസ് വണ്ടിക്ക് പുറകെ ഉറക്കെ വിളിച്ചു. വണ്ടി തിരക്കിനുള്ളിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. ശേ, ഗ്രേസ് നിരാശപ്പെട്ടു. കുറച്ചു ദിവസമായി അവൾ അയാളെ കാക്കുന്നു. ഇന്ന് അയാളെ കണ്ടേ പറ്റൂ എന്നുമുണ്ട്. അവൾ തൊട്ടുപിന്നാലെ വന്ന ഓട്ടോയിൽ കയറി. ദിനകരൻ പോകാനിടയുള്ള സ്ഥലങ്ങളിലേക്ക്. ഇടിമിന്നലുണ്ട്, കാറ്റിന് ശക്തി കൂടുന്നുണ്ട്, ആളുകളും വാഹനങ്ങളും തിരക്ക് കൂട്ടുന്നുണ്ട്. മഴ പെയ്തേക്കാം. പകലത്തെ ആവിയും ചൂടും അത്ര ഭയങ്കരമായിരുന്നു. അവൾ വിയർത്തൊഴുകുകയായിരുന്നു. കോടതി മുറി ഒരു തീച്ചുള പോലെ തോന്നിച്ചു. പക്ഷേ തലയ്ക്കുമീതെ കറങ്ങുന്ന ഫാനിൽ നിന്ന് ഒരു കുളിർമഴ താഴേക്ക് ചൊരിയപ്പെട്ടാലെന്നോണം വലിയൊരഭിനന്ദനം ഗ്രേസിനെ തേടിയെത്തി. വകുപ്പനുസരിച്ച് കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ലാത്ത പട്ടയഭൂമികൾ വൻതോതിൽ കൈക്കലാക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് കുമാരനെതിരെ ദിനകരൻ കൊടുത്ത ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ജഡ്ജ് പറഞ്ഞു, ഇത് ചൂണ്ടിക്കാട്ടിയ പരാതിക്കാരനെ ഞാൻ അഭിനന്ദിക്കുന്നു. സത്യത്തിൽ ആ അഭിനന്ദനം അഡ്വക്കേറ്റ് ഗ്രേസ് ചാലിക്ക് കിട്ടിയതാണ്. അവളും ദിനകരനും വളരെ സാഹസപ്പെട്ടാണ് പടിഞ്ഞാറെ താഴത്തെ കുഞ്ഞിക്കാളിയെയും മകൻ ഉണ്ണിമോനെയും മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തിയിരുന്നത്. ദിനകരൻ പോകാനിടയുള്ള സ്ഥലങ്ങളിലൊന്നും അയാളെ കണ്ടില്ല. ഗ്രേസ് നിരാശപ്പെട്ടു. കാറ്റ് ശക്തമാവുന്നുണ്ട്. ആകെ ഇരുണ്ടുകൂടുന്നതുപോലെ. ഒരു മഴത്തുള്ളി തൻ്റെ മേൽ വീണു എന്ന് ഗ്രേസിന് തോന്നി. കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയക്കപ്പെട്ട രണ്ടുപേരെ ഈ തണുത്ത കാറ്റ് ഒട്ടും ആശ്വസിപ്പിക്കുന്നില്ല. അവർ ഏതാണ്ട് ജീവശവങ്ങളെ പോലെ ആയിക്കഴിഞ്ഞിരുന്നു. അവരെങ്ങനെ ആദിയിലെത്തിയെന്ന് അവർക്കറിയില്ല. ഇരുട്ടിൽ ആരോ അവരെ കടവത്ത് കൊണ്ടുവന്ന് തള്ളി. രണ്ടാൾക്കും എഴുന്നേൽക്കാനോ ആരെയെങ്കിലും വിളിക്കാനോ ശക്തിയുണ്ടായിരുന്നില്ല. ഇരുട്ടിൽ നിന്ന് ഞരക്കങ്ങൾ കേട്ട് ചെന്ന് നോക്കിയ കടത്തുകാരനാണ് അവരെ തിരിച്ചറിഞ്ഞത്. അയാൾ ഉറക്കെ വിളിച്ച് ആളെ കൂട്ടാൻ ശ്രമിച്ചുവെങ്കിലും ആരും അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അയാൾ വളരെ പ്രയാസപ്പെട്ടാണ് അവരെ വഞ്ചിയിലെത്തിച്ചത്. തല്ലിച്ചതച്ചൂലേ കാലന്മാര്, കടത്തുകാരൻ സഹതപിച്ചു. എപ്പോഴാ വിട്ടയച്ചത്? എങ്ങനെയാ ഇവിടെ എത്തിയത്? 100 ചോദ്യങ്ങളുണ്ടായിരുന്നു അയാൾക്ക്. ഉത്തരം പറയാൻ ശേഷിയില്ലാതെ പൊന്മണിയും ഉണ്ണിമോനും വെറുതെ കിടന്നു. ദിനകരനെ വിട്ടയച്ചില്ലേ? കടത്തുകാരൻ ചോദിച്ചു. പൊന്മണിയുടെ കണ്ണുകൾ വികസിച്ചു. അവർ പരിഭ്രമിച്ച പോലെ തോന്നി. അയാൾ അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. അവർ കായലിൻ്റെ നടുക്കെത്തിയപ്പോൾ കാറ്റ് ശക്തമായി വീശാൻ തുടങ്ങി. ഇന്ന് എന്തായാലും മഴ പെയ്യും. ഇക്കുഴി വേനൽ മഴ നേർത്തിയാ. രണ്ട് മൂന്ന് ദിവസമായി ആങ്ങി ഊങ്ങി നിൽക്കണു. മഴ പെയ്താ ആകെ നാശ. ഒരൊറ്റ മഴ മതി പടിഞ്ഞാറെ താഴം മുഴുവൻ മുങ്ങാൻ. ഇപ്പം തന്നെ വീട്ടിലെ വെള്ളം കയറണമെന്ന് പരാതിയാ. വെള്ളത്തിനൊഴുകിപ്പോവാൻ വേറെ വഴിയുണ്ടോ? പെയ്യണ വെള്ളം കൂടിയാവുമ്പോൾ കേമാവും. അമ്പു ഊണ് കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് കാറ്റ് മൂളാൻ തുടങ്ങിയത്. മൂളുന്ന കാറ്റ് അത്ര നല്ല ലക്ഷണമല്ല. ഉണ്ട് മുഴുവനാകും മുമ്പ് അമ്പലം ഓഫീസിൻ്റെ മേൽപ്പുര കാറ്റ് പറിച്ചുകൊണ്ടുപോയി. മരച്ചില്ലകൾ ഒടിഞ്ഞു വീണു. തെങ്ങുകൾ ആടിയുലഞ്ഞു. കായലോരത്ത് നിൽക്കുന്നവ തല്ലിയരച്ച് വെള്ളത്തിൽ വീണു. ഭയങ്കരമായ ഒരലർച്ചയോടെ തമ്പുരാന്റെ കൊട്ടിലിനുമീതെ പടർന്നു പന്തലിച്ചു നിന്നിരുന്ന പൂപ്പരത്തി മരം കടപുഴകി വീണു. അർദ്ധരാത്രി ഒച്ചയും നിലവിളിയും കേട്ട് കാർത്യായനിയും ദേവകിയും തട്ടിപ്പിടഞ്ഞെണീറ്റു. കത്തിച്ച വിളക്കിൻ്റെ മുന്നിൽ വെറുതെ ഇരിക്കുകയാണ് കുഞ്ഞിമാധു. ഇവിടെന്തേ കിടന്നില്ലേ? ഭയങ്കര കാറ്റും മഴയല്ലോ കുഞ്ഞിമാധു. വേനൽ മഴയല്ലേ, പെയ്യട്ടെ, കുഞ്ഞിമാധു പറഞ്ഞു. നീയെന്താ കിടന്നില്ലേ? ആരോ വിളിച്ചു കൂണ പോലെ തോന്നിയിട്ടാണ് ഞാൻ എണീറ്റെ. എനിക്കും തോന്നുന്നുണ്ട് ഒച്ചയും വിളിയും കേൾക്കുന്നുണ്ട്, ദേവകി പറഞ്ഞു. കമ്പിറാന്തലുമെടുത്ത് അവർ പുറത്തേക്കിറങ്ങി. മുറ്റത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നു. ഒരടി മുന്നോട്ട് വയ്ക്കാൻ കാറ്റും മഴയും സമ്മതിക്കുന്നില്ല. ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ കുഞ്ഞിമാധുവിൻ്റെ അതിരിനോട് ചേർത്തടുപ്പിക്കുന്ന തോണികൾ അവർ കണ്ടു. കുഞ്ഞിമാധുവമ്മേ, പടിഞ്ഞാറെ താഴത്തുള്ളവരാ, മഴയുടെ ഒച്ചയ്ക്കുമീതെ ആരോ വിളിച്ചു പറഞ്ഞു. ഇങ്ങോട്ട് കയറിക്കോളിൻ. കാർത്യായനി റാന്തൽ വിളക്കുയർത്തിക്കാട്ടി. സ്ത്രീകളും പെൺകിടാങ്ങളും വയസ്സായവരുമൊക്കെയായി 10-30 പേർ ഉണ്ടായിരുന്നു. പടിഞ്ഞാറെ താഴത്ത് വീടുകളിലൊക്കെ വെള്ളം കയറിയിക്ക വന്നവർ പറഞ്ഞു. എല്ലാവരും കുഴക്കോട്ട് നീങ്ങുക. കിഴക്കുന്നും തെക്കുന്നും വടക്കുന്നും ഒക്കെയുള്ള വെള്ളം പടിഞ്ഞാറെ താഴത്തേക്ക് അരിച്ച് പായണേ. പുലരും വരെ നിർത്താതെ മഴ പെയ്തു. കാറ്റൂതി. പിന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ കണ്ടൽക്കാടുകൾക്കിടയിൽ ആകാശം ചുവന്നു. സ്വർണനിറമായി. വെളിച്ചം വന്നു. വെള്ളം, വെള്ളം, സർവത്ര വെള്ളം മാത്രം. ഒടിഞ്ഞ മരച്ചില്ലകളും തല്ലിക്കൊഴിച്ചിട്ട ഇലകളും കടപറഞ്ഞ മരങ്ങളും പുല്ലും ചെടികളും കൊണ്ട് കായൽ പച്ചക്കടലായി കിടന്നു. പലയിടത്തും കരയും വെള്ളവും ഒന്നായി മൂടിക്കിടന്നു. അമ്പലം മുങ്ങി. പുലരും മുമ്പ് നാശത്തിൻ്റെ കണക്കെടുക്കാൻ പോയ ചെറുപ്പക്കാർ വന്നു പറഞ്ഞു. ചെറിയ വീടുകളൊന്നും കാണാനില്ല. വലിയ വീടുകളുടെ മേൽക്കൂരകൾ വെള്ളത്തിനുമീതെ ഓരോ പൊട്ടുകൾ പോലെ കാണാം. അമ്പലത്തിൻ്റെ താഴികക്കുളം വെള്ളത്തിൽ വീണ സ്വർണപ്പന്ത് പോലെ പൊങ്ങിക്കിടക്കുന്നുണ്ട്.